2022 June 12 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്ന്. അഭിനയത്തിലെ പരിമിതികൾ അതിജീവിച്ചത് സിനിമയിൽ വന്ന ശേഷം. അഭിനയത്തിലെ എന്റെ പരിമിതികളെ അതിജീവിക്കാൻ ഓരോ സിനിമയിൽ നിന്നും ഞാൻ ഓരോരോ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് പറയാം. ബിജു മേനോനുമായി അരുൺ ഉമാകൃഷ്ണൻ തയ്യാറാക്കിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്ന്. ആർക്കറിയാം എന്ന ചിത്രത്തിൽ വാർദ്ധക്യത്തിലെത്തിയ ഇട്ടിയ വിജയുടെ ചലനങ്ങളും സംഭാഷണങ്ങളിലെ മോഡുലേഷനുകളുമെല്ലാം കൃത്യമായി അവതരിപ്പിച്ച് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ ബിജു മേനോൻ കേരള കൗമുദിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന്. ബിജു മേനോൻ എന്ന നടന്റെ അഭിനയ ജീവിതം 150 ചിത്രങ്ങൾ പിന്നിട്ടു എന്തു പറയുന്നു. ജന്മനാ കലാകാരനായ ഒരാളല്ലാത്തതുകൊണ്ട് ഓരോന്നായി ആർജിച്ചെടുക്കുകയായിരുന്നു. സിനിമയിലെത്തിയ ശേഷമാണ് പല കാര്യങ്ങളും പഠിച്ചതും അത് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതും. അതുകൊണ്ടുതന്നെ അഭിനയത്തിലെ എന്റെ പരിമിതികളെ അതിജീവിക്കാൻ ഓരോ സിനിമയിൽ നിന്നും ഞാൻ ഓരോരോ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് പറയാം. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി നന്നാക്കാൻ എന്റേതായ കുറച്ച് പരീക്ഷണങ്ങളും ഞാൻ നടത്തിയിട്ടുമുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയവർക്കൊപ്പവും ദിലീപ്, പൃഥ്വിരാജ്, ആസിഫ് അലി തുടങ്ങിയ ജനറേഷനൊപ്പവും അഭിനയിച്ചു. ഞാൻ സിനിമയിൽ കാണുകയും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്ത വ്യക്തികളോടൊപ്പം അഭിനയിക്കുമ്പോൾ പലപ്പോഴും ബഹുമാനം കലർന്ന ഒരു ഭയമാണ് തോന്നിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഡയലോഗിലോ ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. സ്വയം ഒന്ന് ഒതുങ്ങിയാണ് അന്ന് ഓരോന്നും ചെയ്തത്. അത് അഭിനയത്തിലും പ്രകടമായിട്ടുണ്ടായിരിക്കാം. ഇന്നിപ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലാണ്. മാറ്റങ്ങൾ വരുത്താൻ ടെക്നോളജി വളരെയധികം സഹായിക്കുന്നുണ്ട്. അത് അഭിനയത്തിലും പ്രകടമാക്കാൻ കഴിയുന്നു. മികച്ച നടനുള്ള അവാർഡ് പ്രതീക്ഷിച്ചു. ഇത്തവണ സംസ്ഥാന അവാർഡ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നല്ല സിനിമകൾ മത്സരത്തിലുണ്ടായിരുന്നു. ജൂറിക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നതിനാണല്ലോ അവാർഡ് നൽകുക. ആ സാഹചര്യത്തിൽ അവാർഡ് ലഭിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ ഒരുപാട് ടാലന്റ് ഉള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന റൗണ്ട് വരെ എത്തി അവാർഡ് ലഭിക്കാതെ പോയ ചിത്രങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം മത്സരിക്കുന്ന എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. അതിനാൽ മുമ്പ് കിട്ടാതെ പോയതിലൊന്നും സങ്കടമില്ല. സാനു ജോൺ വർഗീസിന്റെ ആർക്കറിയം എന്ന ചിത്രത്തിലെ വിശ്വാസിയായ ഇട്ടിയവിജ എന്ന 60-കാരനിലേക്ക് എങ്ങനെ വന്നു? സാനു കഥ പറയാനായി അടുത്ത് വന്നപ്പോൾ ഷറഫുദ്ദീൻ ചെയ്ത വേഷമാണ് മനസ്സിൽ വന്നത്. ഇട്ടിയവരിയുടെ വേഷം ചെയ്യാൻ എനിക്കല്പം ഭയമുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്തപ്പോൾ എന്റെ അച്ഛന്റെ ഒരു രൂപം പോലെ തന്നെ തോന്നി. അതൊരു കോൺഫിഡൻസ് തന്നു. ചക്ക വെട്ടുമ്പോഴും ബീഫ് മുറിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ആ ടീമിലെ ഓരോരുത്തരും സഹായിച്ചു. ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ആർക്കറിയാം. ഇതുപോലെയുള്ള വേഷങ്ങൾ വല്ലപ്പോഴുമാണ് കിട്ടുക. എന്നാൽ എല്ലാ വർഷവും ബിജു മേനോൻ എന്ന നടനെ തിരിച്ചറിയപ്പെടുന്ന തരത്തിലുള്ള ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കാറുമുണ്ട്. ഒരു സാധാരണ ചിത്രത്തിലെ 60-കാരൻ എന്നതിനേക്കാൾ ഉപരി ആർക്കറിയാമിലെ ഇട്ടിയവര കഥയോട് നീതി പുലർത്തി ചെയ്യേണ്ട വേഷമാണെന്ന് കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ സച്ചി നല്ല കഥാപാത്രത്തെ നൽകിയല്ലോ. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ഏത് വേഷമാണ് ചെയ്യുക എന്നാണ് സച്ചി എന്നോട് ചോദിച്ചത്. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള വേഷം എനിക്ക് തന്നാൽ മതിയെന്നാണ് ഞാൻ സച്ചിയോട് പറഞ്ഞത്. അങ്ങനെ അയ്യപ്പൻ നായരായി. ആ ക്യാരക്ടർ അത്രയും പവറുള്ളതാക്കിയത് സച്ചിയാണ്. അതുകൊണ്ട് തന്നെ സച്ചിക്കാണ് ആ സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും. ഹാസ്യം, സീരിയസ്, ഗുണ്ട, രാഷ്ട്രീയം തുടങ്ങിയ പല വേഷങ്ങളും തിളങ്ങി. ബിജു മേനോൻ എന്ന വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേഷം ഏതാണ്? എനിക്ക് എല്ലാം ഒരേപോലെ ഇഷ്ടമാണ്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് സിനിമയ്ക്ക് മുമ്പ് വരെ സീരിയസ് കഥാപാത്രങ്ങളാണ് ചെയ്തത്. അന്നൊക്കെ എനിക്കൊരു ഹ്യൂമർ സൈഡ് ഉണ്ടെന്ന് അറിയാവുന്നത് അടുപ്പമുള്ള ചിലർക്ക് മാത്രമായിരുന്നു. ഒരു കംഫർട്ട് സോണിൽ നിന്ന് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന്റെ റിസൾട്ട് അഭിനയത്തിലും പ്രതിഫലിക്കും. പാടുന്നുണ്ടല്ലോ. സിനിമയിൽ പാടുക എന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ ആയ കാര്യമല്ല. ഞാൻ തന്നെ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നതെന്ന്. സംയുക്ത വർമ്മ ഈയിടെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു. സിനിമയിലേക്ക് തിരിച്ചൊരു പ്രതീക്ഷിക്കാമോ? ഒരു പരസ്യം വന്നപ്പോൾ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് സംയുക്ത ഇത് ചെയ്തത്. അന്നും ഇന്നും സിനിമ ചെയ്യില്ല എന്ന ചിന്തകൾ ഉണ്ടായിട്ടില്ല. പറ്റിയ വേഷങ്ങൾ വരാത്തതുകൊണ്ട് ചെയ്തില്ല എന്ന് പറയാം. ഇപ്പോഴും സിനിമയ്ക്ക് വേണ്ടി കഥകൾ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഇനി സിനിമ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ആലോചന ഞങ്ങൾക്കിടയിൽ നടന്നിട്ടില്ല. ചെയ്യുമെന്ന് ഉറപ്പുമില്ല, ചെയ്യില്ല എന്ന് വാശിയുമില്ല. രണ്ടുപേരും സിനിമയിലാവുമ്പോൾ മകൻ ദക്ഷിനെ മിസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതിനാലാണ് സിനിമയിൽ നിന്ന് സംയുക്തം മാറി നിൽക്കുന്നത്. മകൻ ദക്ഷ് എന്നാണ് സിനിമയിലേക്ക്. അവനിപ്പോൾ +2 പഠിക്കുകയാണ്. എല്ലാ അച്ഛനമ്മമാരെ പോലെ ദക്ഷിനെ ഞങ്ങൾ ഗൈഡ് ചെയ്യാറുണ്ട്. പഠനത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതല്ലാതെ ഒന്നിനും ഞങ്ങൾ നിർബന്ധിക്കാറില്ല. ബാക്കിയെല്ലാം അവന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. ലേഖികയുടെ ഫോൺ 9 4 9 6 6 9 0 3 7 1.